പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ പരിചയപ്പെടാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു പ്രവർത്തിച്ച ഒരു അത്ഭുതവും ആ അത്ഭുതത്തിലൂടെ വെളിപ്പെട്ട അവിടുത്തെ മഹത്വവും നമ്മൾ ധ്യാന വിഷയമാക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിലൂടെ. പൊതുവായ സാഹചര്യവും സംഭവത്തിൻ്റെ വിവരണവും നമ്മൾ അപഗ്രഥിച്ചു കഴിഞ്ഞു. ഇനി ഈ സംഭവത്തിൽ തന്നെ പ്രകടമാകുന്ന ചില പ്രധാന പ്രമേയങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. ആദ്യമേ ഈ സംഭവത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠന വിഷയമാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാനായിലെ കല്യാണ വിരുന്നുമായി ബന്ധപ്പെട്ട സംഭവം മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പൊതുവായും പിന്നീട് മറ്റ് സുവിശേഷങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളിലും പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള സ്ഥാനം ഒന്ന് ലളിതമായി കാണാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ വിവരണത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് 3 തവണ യോഹന്നാൻ പരാമർശിക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മ എന്നാണ് അവിടെ 3 തവണയും യോഹന്നാൻ പറയുന്നത്. ആദ്യമേ പറയുക, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വിവാഹവിരുന്ന് നടക്കുന്ന സ്ഥലത്ത് യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയെ ക്ഷണിച്ചു എന്ന് പറയുന്നില്ല, യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടവരായിരുന്നു, പക്ഷേ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ആ വീടിൻ്റെ ഒരു ഭാഗം എന്നതുപോലെ. ഒരുപക്ഷെ അടുത്ത ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരിക്കും അമ്മ വന്നത്. എന്തുമാവട്ടെ, അമ്മ വീട്ടിലുണ്ടായിരുന്നു. ഇതാണ് യോഹന്നാൻ പറയുന്നത് പ്രധാനമായിട്ടും. രണ്ടാമത്തേത്, വീട്ടിൽ വീഞ്ഞു തീർന്നുപോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ ഒരു അഭ്യർത്ഥനയുമായി ചെല്ലുകയാണ്. യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു. മൂന്നാമത്തേത്, അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. ഇപ്പോൾ 3 തവണ അമ്മയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ആ 3 തവണയും അമ്മ എന്നാണ് പറയുക. 2 തവണ യേശുവിൻ്റെ അമ്മയെന്നും ഒരിക്കൽ അവൻ്റെ അമ്മ എന്നും. ഈ അമ്മയുടെ സ്ഥാനം എന്താണ് ഇവിടെ? വീട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നം യേശുവിൻ്റെ അടുക്കൽ അവതരിപ്പിക്കുകയും യേശു പറയുന്നത് ചെയ്യാനായി വീട്ടിലെ പരിചാരകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അമ്മയുടെ ഇവിടുത്തെ സ്ഥാനം. ആവശ്യങ്ങൾ കണ്ടറിയുന്നു, ആ ആവശ്യങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, യേശു പറയുന്നത് അനുസരിക്കാനായി പരിചാരകരോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നൊരു ചെറിയ പ്രശ്നം, അമ്മ ഈ പ്രശ്നവുമായി യേശുവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ യേശുവിൻ്റെ പ്രതികരണമാണ് വളരെയധികം ചർച്ചാവിഷയമാകുന്ന, ഒരുപക്ഷേ ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു വാക്യം. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? ഈ ചോദ്യമാണ് അഭിസംബോധനയും ചോദ്യവുമാണ് തർക്ക വിഷയമായിരിക്കുന്നത്. എന്തുകൊണ്ട് യേശു അമ്മേ എന്ന് വിളിക്കാതെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു? ആദരവിൻ്റെ സൂചനയാണെന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും യേശു സ്ത്രീകളെ പൊതുവെ വലിയ ആദരവോടുകൂടിയാണ് സമീപിച്ചിരുന്നത്. അവരുള്ള സംഭാഷണത്തിലൊക്കെ വളരെ ശ്രദ്ധേയമാണ്. സമറിയാക്കാരി സ്ത്രീയെ, കിണറ്റിൻകരയിൽ വെള്ളം കോരാൻ വന്ന ആ സ്ത്രീയെയും സ്ത്രീയെ എന്നാണ് യേശു വിളിക്കുക. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കുറ്റാരോപണവുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന സ്ത്രീയെയും സ്ത്രീയെ എന്നാണ് വിളിക്കുക. അപ്പോഴേ 3 തവണ തൻ്റെ അമ്മയെയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും സമറിയാക്കാരി സ്ത്രീയെയും ഒരുപോലെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ അമ്മയ്ക്ക് പ്രത്യേക പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് തന്നെയുമല്ല, അനാവശ്യമായി തൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന ഒരു ശകാരത്തിൻ്റെ സൂചനയും ഇവിടെ കാണാം എന്ന് പറയുന്ന വ്യാഖ്യാതാക്കളുമുണ്ട്. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നതിൻ്റെ കൂടെ തമ്മിൽ എന്നുകൂടി കൂട്ടിച്ചേർത്ത് ചിലത് തർജ്ജമ ചെയ്യാറുമുണ്ട്. അത് വ്യക്തമായും കൂട്ടിച്ചേർക്കുന്നതാണ്, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന്. ആ തമ്മിൽ വരുമ്പോഴേക്കും എന്തു ബന്ധം എന്ന് ചോദിക്കുന്നില്ല. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ പാടില്ല എന്ന് യേശുവിനെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സ്വീകാര്യമല്ല. അപ്പോൾ തമ്മിൽ എന്നത് കൂട്ടിച്ചേർക്കുന്നതാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശു അമ്മയെ അമ്മയെന്ന് പോലും വിളിക്കാൻ തയ്യാറാവാതെ അനാവശ്യമായി തൻ്റെ പരസ്യജീവിതത്തിൽ തൻ്റെ ആയ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഇടപെടുന്നതിൻ്റെ പേരിൽ അമ്മയെ ശകാരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് രക്ഷാചരിത്രത്തിൽ യാതൊരു സ്ഥാനവുമില്ല. കത്തോലിക്കാ സഭ ആവശ്യമില്ലാതെ മറിയത്തെ പുകഴ്ത്തി പറയുകയാണ്, മറിയത്തെ ഒരു ദൈവമായി തന്നെ ആരാധിക്കുകയാണ് എന്നൊക്കെ ആരോപണങ്ങൾ ചില വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അതിന് കാരണമായിട്ട് എടുത്തു കാണിക്കുന്നത് ഈ ഒരു വാക്യമാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്. ഈ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് വിശദമായി പഠന വിഷയമാക്കേണ്ടതുണ്ട്. യേശുവുമായി ബന്ധപ്പെട്ട പഠനമാണ്. തീർച്ചയായിട്ടും യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യേശുവിൻ്റെ അമ്മയുമായും ബന്ധപ്പെട്ടത് തന്നെയാണ്. യേശുവും അമ്മയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പ്രധാനമായും കേന്ദ്രമായി നിൽക്കുന്നത്. എന്താ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? സ്ത്രീയെ എന്നുള്ള തീർച്ചയായിട്ടും ബഹുമാന സൂചകമായ ഒരു അഭിസംബോധനയാണ്. പക്ഷേ ഇവിടെ മാത്രമല്ല മറിയത്തെ സ്ത്രീയെ എന്ന് യേശു വിളിക്കുക. കുരിശിൽ കിടക്കുമ്പോൾ അവിടെ അകാരണമായ യാതൊരു ഇടപെടലുകളുമില്ല. കുരിശിൽ മരിക്കുന്ന മകൻ്റെ താഴെ കണ്ണീരുമായി നിൽക്കുന്ന അമ്മയെ നോക്കിക്കൊണ്ടാണ് യേശു വീണ്ടും സ്ത്രീയെ എന്ന് പറയുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കാൽവരിയിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന തൻ്റെ അമ്മയെ കണ്ട് യേശു അവളോട് പറയും, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. മകനായി എന്ന് വിശേഷിപ്പിക്കുന്ന യോഹന്നാനോട് പറയും, ഇതാ നിൻ്റെ അമ്മ. ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. കാനായിലും കാൽവരിയിലും. കാനായും കാൽവരിയും പരസ്പരം ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. കാനായിലാണ് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം. കാൽവരിയിലാണ് ആ മഹത്വം പൂർണ്ണമായി വെളിപ്പെട്ടത്. യേശുവിൻ്റെ മഹത്വത്തെയും വെളിപ്പെടുന്ന സമയത്തെയും കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇവിടെ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാനായിലും കാൽവരിയിലും പരിശുദ്ധ അമ്മ നിൽക്കുകയും അവിടെ രണ്ട് തവണയും യേശുവിൻ്റെ അമ്മ എന്ന് സുവിശേഷം പറയുകയും യേശുവിൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് യേശു അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത് പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് യാതൊരു സംശയവുമില്ല. രണ്ട് സംഭവങ്ങളും ബന്ധപ്പെട്ടതാണ്. രണ്ട് സംഭവങ്ങളും രക്ഷാചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആദ്യത്തേത് യേശുവിൻ്റെ രക്ഷാകർ പ്രവർത്തനത്തിൻ്റെ തുടക്കം, രണ്ടാമത്തേത് ആ രക്ഷാകർ പ്രവർത്തനത്തിൻ്റെ സമാപനം അഥവാ ഉപസംഹാരം. കാനായിൽ വെളിപ്പെടാൻ തുടങ്ങിയ മഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടത് കുരിശിലാണ്. ഈ മഹത്വം വെളിപ്പെടാൻ തുടങ്ങുന്ന സാഹചര്യത്തിലും മഹത്വത്തിൻ്റെ പൂർണ്ണതയിലും പരിശുദ്ധ അമ്മ നിൽക്കുന്നുണ്ട്. ആ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോഴേ ഈ സ്ത്രീ എന്ന അഭിസംബോധനാരൂപം ഒരു ആദരവിൻ്റെ സൂചന മാത്രമല്ല, ഇത് മനസ്സിലാക്കണമെങ്കിൽ രക്ഷാചരിത്രത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ കാഴ്ചപ്പാട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിലാണ് മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും പതനത്തെക്കുറിച്ചും ആ പാപത്തുനിന്നുള്ള മോചനത്തെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ നേരിട്ട പ്രലോഭനവും ആ പ്രലോഭനത്തിൽ പെട്ടുപോയ മനുഷ്യൻ്റെ പാപവും വിവരിക്കുന്നുണ്ട്. സർപ്പം ആദ്യ സ്ത്രീയായ ഹവ്വായെ പ്രലോഭനത്തിൽ വീഴ്ത്തി, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, അരുതാത്തത് ചെയ്തു, അങ്ങനെ പാപം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ പാപം കടന്നു വന്ന സാഹചര്യത്തിൽ ദൈവം സർപ്പത്തിന് ഒരു ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ശിക്ഷാവിധി തന്നെ ഒരു രക്ഷയുടെ വാഗ്ദാനമായി തീരുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന ആ ഒരു വാഗ്ദാനം ഒരേ സമയം രക്ഷയുടെയും ശിക്ഷയുടെയും വാക്കുകളാണ്. സർപ്പത്തെ സംബന്ധിച്ച് ശിക്ഷയാണ് നിന്റെ തല തകർക്കും, മനുഷ്യനെ സംബന്ധിച്ച് രക്ഷയാണ്. മനുഷ്യനെ പാപത്തിലേക്കും മരണത്തിലേക്കും നയിച്ച തിന്മയുടെ ശക്തിയുടെ മേൽ ഒരു മനുഷ്യൻ തന്നെ വിജയം വരിക്കും, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഒരുവൻ. അതാണ് രക്ഷകനെക്കുറിച്ചുള്ള ആദ്യത്തെ വാഗ്ദാനം. ഈ രക്ഷകൻ്റെ അമ്മയായി തീരുന്നൊരു സ്ത്രീയാണ്. സ്ത്രീയും സർപ്പവും തമ്മിലും സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും. അങ്ങനെ സ്ത്രീയിലൂടെ കടന്നു വന്ന പാപത്തിന് സ്ത്രീയിലൂടെ കടന്നു വരുന്ന രക്ഷകൻ പരിഹാരം അനുഷ്ഠിക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ മേൽ വിജയം വരിക്കും. അതാണ് പ്രവചനം. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് വാസ്തവത്തിൽ ഇവിടെ കാണുക. കാൽവരിയിലും കാനായിലും. കാനായിൽ അതിൻ്റെ തുടക്കം കാണും, കാൽവരിയിൽ അതിൻ്റെ പൂർത്തീകരണവും കാണും. നീയും സ്ത്രീയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവളുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന വാഗ്ദാനത്തിലേക്കാണ്, പ്രവചനത്തിലേക്കാണ് ഇവിടെ യേശു ശ്രദ്ധ തിരിക്കുന്നത്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? ഇനി എനിക്കും നിനക്കും എന്ത് എന്ന ചോദ്യം ബന്ധം തള്ളിപ്പറയുന്നതൊന്നുമല്ല. എന്താണ് നീ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഈ പറയുന്ന കാര്യം എനിക്കും നിനക്കും എന്താണ് വരുത്തിവെക്കാൻ പോകുന്നത്? ഇവിടെ വീഞ്ഞു തീർന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ ആവശ്യപ്പെടുന്നത് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വീഞ്ഞു കൊടുക്കണം. അതിനുള്ള കഴിവ്, അത്ഭുതകരമായ സിദ്ധി യേശുവിനുണ്ട് എന്ന് അമ്മ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യമൊന്ന് അവതരിപ്പിക്കുക. യേശുവിനത് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ അത്ഭുതകരമായി വീഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ചെറിയ അത്ഭുതം പ്രവർത്തിക്കുന്നത് മാത്രമല്ല, ഈ സംഭവം യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. സമയത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കേണ്ടതുണ്ട്. എൻ്റെ സമയം അത് പൂർത്തീകരിക്കപ്പെ സമയമായിട്ടില്ല. രക്ഷയുടെ സമയം ആ സമയം പൂർത്തിയാവുന്ന യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെയാണ്. അപ്പോൾ എനിക്കും നിനക്കും എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഇവിടെ നീ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യുക എന്നാൽ കുരിശിലേക്കുള്ള പ്രയാണം ആരംഭിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതിന് ഒരുക്കമാണോ എന്ന ചോദ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ മറിയത്തെ തള്ളിപ്പറയുകയല്ല, മറിയത്തിൻ്റെ വലിയ മഹത്വം എടുത്തു കാണിക്കുകയാണ് യേശു ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ ശ്രദ്ധിക്കണം, മറിയം എന്താണ് ചെയ്യുന്നത്? മറിയത്തിൻ്റെ വിശ്വാസം അവിടെ പ്രകടമാവുകയാണ്. സംശയമില്ല, തർക്കിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഉടനെ പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുക, പരിചാരകരോടാണ് പറയുന്നത്. ഇതാണ് മറിയം എന്നും ചെയ്തുകൊണ്ടിരിക്കുക. യേശു ആ മാധ്യസ്ഥം തള്ളിക്കളയുകയല്ല ചെയ്തത്. തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നു, വെള്ളം കോരിക്കൊടുക്കാൻ പറയുന്നു, വെള്ളം അവിടെ മാറിക്കഴിഞ്ഞിരുന്നു വീഞ്ഞായിട്ട്. അപ്പോൾ മറിയം ആവശ്യപ്പെട്ടതെന്തോ അത് യേശു ചെയ്തു. സമയമായില്ല എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ വാക്ക് കേട്ട് ഇത് സമയമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ പരജീവിതത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷാകൃ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ തുടക്കത്തിലേക്ക് നയിക്കുന്നത് വാസ്തവത്തിൽ അമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മയുടെ വാക്കാണ് ഇവിടെ സമയമായി എന്നുള്ളതിൻ്റെ അടയാളമായി മാറുന്നത്. അമ്മയുടെ മാധ്യസ്ഥം യേശു അംഗീകരിക്കുകയും സ്വീകരിക്കുകയുമാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവത്തിനെന്തോ മധ്യസ്ഥൻ്റെ ആവശ്യം? യേശുവല്ലാതെ മറ്റു മധ്യസ്ഥനില്ല എന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യർക്കും ദൈവത്തിനും മധ്യയുള്ള ഏക മധ്യസ്ഥൻ. ആ മധ്യസ്ഥനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല മറ്റു മധ്യസ്ഥനെക്കുറിച്ച് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭ മധ്യസ്ഥന്മാരെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു എന്ന മധ്യസ്ഥന് ഉപരിയായിട്ടോ മധ്യസ്ഥന് അന്ന് വേറിട്ടോ ഉള്ള മാധ്യസ്ഥമല്ല, യേശുവിൻ്റെ അടുക്കലാണ് മാധ്യസ്ഥ്യം വഹിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം, നേരിട്ട് പ്രാർത്ഥിക്കണം. പക്ഷേ മധ്യസ്ഥന്മാരുടെ സഹായം നമുക്ക് എപ്പോഴും നല്ലതാണ്. ക്രൈസ്തവ സഭ എന്നതൊരു കൂട്ടായ്മയാണ്. അത് വിശുദ്ധരുടെ കൂട്ടായ്മ, ഐക്യം എന്ന് പറയും വിശ്വാസ പ്രമാണത്തിൽ. പുണ്യവാന്മാരുടെ ഒരുമ്പാട് എന്ന് പണ്ട് പറഞ്ഞിരുന്നു. വിശുദ്ധരുടെ ഐക്യം, എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹമാണ്, ഒരു ശരീരം പോലെയാണ് സഭ. ആ സഭയിൽ മനുഷ്യർ പരസ്പരം പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നുണ്ട്. ഇവിടെ അമ്മ എല്ലാവരുടെയും മധ്യസ്ഥയായിട്ട് നിൽക്കുകയാണ്. ഈ ആശയം തന്നെയാണ് വാസ്തുവിൽ കൂടുതൽ വ്യക്തമായി കാൽവരിയിൽ പ്രകടമാവുന്നത്. കുരിശിൻ ചുവട്ട് നിൽക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് യേശു അമ്മയോട് പറയും, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. താൻ സ്നേഹിച്ച ശിഷ്യനെയാണ് മകനായിട്ട് അവതരിപ്പിക്കുക. സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട്, തീർച്ചയായും. പക്ഷേ യോഹന്നാൻ മാത്രമല്ല, യോഹന്നാനോട് നിൽക്കുന്നൊരു പ്രതീകമായിട്ടാണ്, ശിഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും പ്രതിനിധിയായിട്ടാണ് യേശു ഈ ശിഷ്യൻ അവിടെ നിൽക്കുന്നത്. സ്നേഹിച്ച ശിഷ്യൻ, യേശു എല്ലാ ശിഷ്യന്മാരെയും സ്നേഹിക്കുന്നുണ്ട്. എല്ലാ യേശുവിൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതരായ എല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മുഴുവനും പ്രതിനിധിയായി പ്രതീകമായി നിൽക്കുകയാണ് ആ ശിഷ്യൻ അവിടെ. ആ ശിഷ്യനെ അമ്മയ്ക്ക് മകനായി കൊടുക്കുന്നതിലൂടെ ശിഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും അമ്മയായി യേശു തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ അവരോധിക്കുകയാണ്. ഇതാ നിൻ്റെ അമ്മ, മകനോട് പറയും, ശിഷ്യനോട് പറയും, ഇതാ നിൻ്റെ മകൻ. ഇങ്ങനെ അമ്മ മകൻ എന്ന ഒരു ബന്ധം യേശു തന്നെ സ്ഥാപിക്കുക. യോഹന്നാൻ സുവിശേഷത്തിലെ ഈ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളിൽ, രണ്ട് ഭാഗങ്ങളിൽ കാണുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന് യേശു കൊടുക്കുന്ന അനന്യമായ പ്രത്യേകമായ സ്ഥാനമാണ്. യേശു മറിയത്തെ മധ്യസ്ഥയായി അംഗീകരിക്കുകയും ആ മാധ്യസ്ഥം സ്വീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ചിത്രം. പക്ഷേ ഇത് മാത്രമല്ല ബൈബിളിൽ മറിയത്തെക്കുറിച്ച് പറയുന്നത്, ഇത് മാത്രമല്ല സഭ മറിയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നമ്മൾ തുടർന്ന് അത് കാണുകയാണ്. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറിയത്തെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിന് ക്രമേണ പ്രാധാന്യം വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണും. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആകപ്പാടെ ഒരു തവണ പ്രത്യക്ഷപ്പെടുന്നത് നല്ലൊരു വെളിച്ചത്തെ അല്ലതാണ്. മൂന്നാമത്തെ അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ് അമ്മയെക്കുറിച്ച് പറയുന്നത്. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം ചുറ്റുമിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അമ്മ ദൈവഹിതം നിർവഹിക്കുന്നില്ല എന്നല്ല ഇവിടെ അർത്ഥമാക്കുക, അമ്മയുടെ പ്രത്യേക പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ശാരീരികമായി യേശുവിന് ജനനം നൽകി എന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നു എന്നതുകൊണ്ടാണ് യേശു അമ്മയ്ക്ക് പ്രാധാന്യം നൽകുക. ഇങ്ങനെ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് യേശുവിൻ്റെ ഉറ്റ ബന്ധുക്കൾ. ഇങ്ങനെ യേശുവിൻ്റെ ഹിതം നിർവഹിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ മാത്രമേ പരിശുദ്ധ അമ്മയെക്കുറിച്ച് മർക്കോസ് പറയുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ബാല്യകാല സുവിശേഷം യേശുവിൻ്റെ ശൈശവുമായി ബന്ധപ്പെടുത്തി മറിയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലാണ് പരിശുദ്ധ അമ്മയെ വളരെ പ്രധാനപ്പെട്ട റോളിൽ അവതരിപ്പിക്കുക. ആദ്യത്തെ രണ്ടധ്യായങ്ങൾ പരിശുദ്ധ കന്യാമറിയത്തിന് കൊടുക്കുന്ന വലിയ പ്രാധാന്യം, യോ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മംഗലവാർത്ത അറിയിക്കുന്ന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കുന്നത് ജോസഫിനാണ്. അതേസമയം ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയത്തിനാണ്. മറിയത്തെ വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ടാണ് ലൂക്ക എടുത്തു കാണിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മറിയത്തെ സുവിശേഷം എടുത്തു കാണിക്കുന്നത്. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തു, ദൈവകൃപ നിറഞ്ഞവടെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹത്തിനും തിരഞ്ഞെടുപ്പിനും പാത്രീഭൂതയായ ഒരു കന്യകയായി നസ്രത്തിലെ കന്യകയെ ലൂക്ക അവതരിപ്പിക്കുന്നു. ഈ അമ്മയുടെ ഒരു പ്രത്യേകത എടുത്തു കാണിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുകയും ദൈവം തനിക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന ശിഷ്യത്വത്തിൻ്റെ ഉത്തമമായ മാതൃകയായിട്ടാണ് ലൂക്ക മറിയത്തെ അവതരിപ്പിക്കുക. ശിഷ്യത്വത്തിൻ്റെ ഉത്തമമായ മാതൃക. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പറഞ്ഞുകൊണ്ട് നടത്തുന്ന സ്തോത്രഗീതം. അവിടുന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, കാരണം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. തൻ്റെ തന്നെ മഹത്വമല്ല മറിയം പ്രകീർത്തിക്കുന്നത്, ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ, ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച് എന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെങ്കിൽ അത് എൻ്റെ മഹത്വം കൊണ്ടല്ല, ദൈവം എനിക്ക് ചെയ്ത വലിയ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് മറിയം പ്രകീർത്തിക്കുന്നത്. ആ വലിയ കാര്യങ്ങൾ എന്താണെന്ന് ആ സ്തോത്രഗീതത്തിൽ പ്രത്യേകം എടുത്തു പറയും. മറിയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവൾ വിശ്വസിച്ചു, അവൾ അനുസരിച്ചു. ഈ വിശ്വാസമാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ നിദാനമായി നിൽക്കുക. സഖറിയാരി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് പറയുന്നൊരു വാക്യമുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 1:45 45-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ ഭാഗ്യവതിയെ വിളിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്നാണ്. 43-ാമത്തെ വാക്യം, 1:43, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? കർത്താവിൻ്റെ അമ്മ, ദൈവമാതാവ് എന്ന വിശ്വാസ പ്രഖ്യാപനത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ പ്രഘോഷണമാണ്. ദൈവത്തെ, ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് രക്ഷയുടെ ആദ്യ ഫലവുമായി കടന്നു വരുന്ന മറിയം. ആ മറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഗർഭസ്ഥ ശിശു, എലിസബത്തിൻ്റെ ഗർഭസ്ഥ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുകയും ശിശുവും അമ്മയും ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാവുകയും ചെയ്യുന്നത്. മറിയത്തിലൂടെയാണ് യേശു തൻ്റെ രക്ഷാകര പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് ഇവിടെ എലിസബത്തിനെ സന്ദർശിക്കുമ്പോഴാവാം, കാനായിലെ കല്യാണ വിരുന്നിലാവാം. മറിയത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു, മറിയത്തിലൂടെ രക്ഷകൻ കടന്നു വരുന്നു, രക്ഷണീയ പ്രവർത്തനം ആരംഭിക്കുന്നു. വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വിശ്വാസമാണ് പിന്നീട് വളരെ വ്യക്തമായി എടുത്തു പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന പ്രത്യേക ഒരു കാര്യമുണ്ട്. ലൂക്ക 8:21 ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. അമ്മയും സഹോദരരും ദൈവവചനം ശ്രവിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. മറിയത്തിൻ്റെ സവിശേഷത അതാണ്. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു, അതനുസരിച്ച് അവൾ ജീവിച്ചു. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൾ. ലൂക്ക 11:28 ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. 11:28 യേശുവിൻ്റെ മറുപടി ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. ശാരീരികമായി ജനനം നൽകിയെന്നതിനേക്കാൾ പ്രധാനം അവിടുത്തെ വചനം കേട്ടു, അതനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മറിയത്തെ സംബന്ധിച്ച് ബൈബിളിന് പറയാനുള്ളത് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവളാണ്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ചവളാണ്. ഈ മറിയം എപ്പോഴും സഭയിലുണ്ടായിരുന്നു. ആ മറിയത്തിലാണ് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് വരുന്നത്. അത്യുന്നതര ശക്തി നിൻ്റെ മേൽ ആവസിക്കും, അതിനാൽ നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവദൂതൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് കന്യകയുടെ മേൽ വന്നു, അവൾ ഗർഭിണിയായി, യേശു ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ വരുന്നത്. ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ ശിഷ്യ സമൂഹം മറിയത്തോടൊന്നിച്ച് പ്രാർത്ഥനാ നിരതരായി കഴിയുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 1:14 ഈ ശിഷ്യന്മാരെല്ലാവരും ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇങ്ങനെ പ്രാർത്ഥനാ നിരതരായി കഴിയുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അമ്മയുണ്ട്. ആ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ശിഷ്യ സമൂഹത്തിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ട 3 വിശ്വാസ സത്യങ്ങൾ ശ്രദ്ധേയമാണ്. മാതാവുമായി ബന്ധപ്പെടുത്തി 431 AD എഫേസൂസിലെ സുനഹദോസിൽ മറിയത്തെ ദൈവമാതാവായി പ്രഖ്യാപിച്ചു. ആര്യൻ നെസ്തോറിയൻ പാർശ്വതയുമായി ബന്ധപ്പെട്ടതായിരുന്നു ചർച്ചാവിഷയം. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ചർച്ചകളായിരുന്നു. അവിടെ മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കണം എന്ന് സുനഹദോസ് പ്രഖ്യാപിക്കുകയുണ്ടായി. മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ അമ്മ എന്നാണ് അർത്ഥമാകുന്നത്. യേശു പൂർണ്ണമായും ദൈവവും മനുഷ്യനുമായതുകൊണ്ട് യേശുവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കപ്പെടണം. 2 വിശ്വാസ സത്യം 1854 December 8 9 പീയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതാണ്. മറിയത്തെ അമലോത്ഭവയായി പ്രഖ്യാപിച്ചുകൊണ്ട് ജന്മപാപത്തിൻ്റെ കളങ്കമേശാതെ രക്ഷിക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യകാ മറിയം. യേശുവിൻ്റെ യോഗ്യതകളെ മുൻകൂർ പരിഗണിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം ഉത്ഭവപാപത്തിൽ നിന്ന് സംരക്ഷിച്ചു എന്നതാണ് വിശ്വാസ സത്യത്തിൻ്റെ കാതൽ. 3 വിശ്വാസ സത്യം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമാണ്. 1950 November 1 12 പീയൂസ് മാർപ്പാപ്പായാണ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത്. ആത്മശരീരം ഈ ലോകജീവിതത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളോടെ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഇതാണ് വിശ്വാസ സത്യത്തിൻ്റെ ചുരുക്കം. ഇതോടൊപ്പം സഭയുടെ മാതാവ് എന്ന് വത്തിക്കാൻ സുനഹദോസിൻ്റെ അവസാനത്തിൽ പോൾ 6 മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതാണ് മറിയത്തെ സംബന്ധിച്ച സഭയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ. മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം സഭയിൽ എന്നും സ്വീകരിച്ചിട്ടുണ്ട്. മറിയത്തിൻ്റെ വലിയ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്താറുമുണ്ട്. സഭയുടെ അമ്മ എന്ന രീതിയിലാണ് പരിശുദ്ധ കന്യകാമറിയത്തെ കാണുന്നത്. യേശുവിൻ്റെ അമ്മ, ദൈവമാതാവ്, അമലോത്ഭവ, സ്വർഗാരോപിത, അനേകം വിശേഷണങ്ങൾ മറിയത്തിന് നൽകാറുണ്ട്. അനേകം പ്രത്യക്ഷീകരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇന്നും സംഭവിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി അമ്മ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു, സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു, മാനസാന്തരത്തിന് ക്ഷണിക്കുന്നു. ഇതെല്ലാം അമ്മയുടെ പ്രവർത്തനങ്ങളാണ്. ഈ അമ്മയോട് ആദരവ് കാണിക്കുന്നത് യേശുവിനോടുള്ള ആദരവ് തന്നെയാണ്. അമ്മയെ തള്ളിപ്പറയുന്നവർ മകനെയും തള്ളിപ്പറയുന്നതായിട്ട് കാണും. മറിയത്തെക്കുറിച്ച് മറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മറിയത്തെ പ്രകീർത്തിക്കുമ്പോൾ മറിയത്തെ വലിയവളാക്കിയ ദൈവത്തെയാണ് പ്രകീർത്തിക്കുക. അമ്മയെ ആദരിക്കുന്നവൻ മകനെയും ആദരിക്കുന്നു, അമ്മയെ തള്ളിപ്പറയുന്നവൻ മകനെയും തള്ളിപ്പറയുകയാണ്. പക്ഷേ മറിയത്തെ ആരും ദൈവമായി ആരാധിക്കുന്നില്ല എന്നുകൂടി ഓർക്കുക. ദൈവമാതാവെന്ന് പറയുമ്പോഴേക്കും മാതാവിൽ ദൈവത്വം ആരോപിക്കുന്നില്ല. ദൈവത്തിൻ്റെ അമ്മയായി വിളിക്കപ്പെട്ടവളാണ് അവൾ. സൃഷ്ടിയാണ്, രക്ഷിക്കപ്പെട്ടതാണ്. എല്ലാ മനുഷ്യരെയും പോലെ ഒരു മനുഷ്യ സൃഷ്ടി, ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ്. ഏറ്റവും വിശിഷ്ടമായ സൃഷ്ടി, ആദ്യമേ രക്ഷയുടെ അനുഭവം അറിഞ്ഞവൾ, പാപത്തിൽ വീഴാതെ കാത്തു സൂക്ഷിക്കപ്പെട്ടവൾ, എന്നാലും രക്ഷിക്കപ്പെട്ടവൾ തന്നെയാണ് അമ്മ. ഈ അമ്മയുടെ മാധ്യസ്ഥമാണ് നമ്മളിന്നും യാചിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായി ഒരു അമ്മയെ നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് കാനായിലും മധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം, ഉന്മേഷം നഷ്ടമാകുമ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കട്ടെ. ഇതാ നിൻ്റെ അമ്മ എന്ന് ശിഷ്യനോട് പറഞ്ഞ കർത്താവായ യേശുവേ, അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയായി നൽകിയ ആ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മയെ ആദരിക്കുന്നതിനും അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും ഫലമാകുന്നതിനും അമ്മയുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകുന്നതിനും അവിടെ തന്നെ കൃപ ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.